ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽപിജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 വരെയാണ് നിരോധനം.
കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വേട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21. 24 വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9 രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനവിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. എൽ പി ജി പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ എൽ പി ജി സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറു കുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നുശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നീലേശ്വരം നഗരത്തെ 2 വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസ്സിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസ്സിന് അവധിയായിരുന്നതിനാൽ സംഭവ സമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.